ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ബഹുരാഷ്ട്ര പ്രസക്തമായ തൊഴിലിടമായി മാറാനാണ് ഇന്ത്യയുടെ വിദേശ നയം ലക്ഷ്യമിടുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും യുഎസ് മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് മുന്നേറ്റം. കാസർഗോഡ് വെടിക്കെട്ട് അപകടത്തിലും ഷൊർണൂർ റെയിൽവേ അപകടത്തിലും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. കൊച്ചിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയക്കുതിർപ്പ് തുടർന്ന് തിരുവനന്തപുരം ജില്ല. ഐഎസ്എൽ ഫുട്ബോളിൽ എഫ്സി ഗോവ ഇന്ന് പഞ്ചാബ് എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്നലെ ജാർഖണ്ഡിൽ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ INDI സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളെ ഇന്നലെ അഭിസംബോധന ചെയ്തു. ഈ മാസം 13-20 തീയതികളിൽ രണ്ട് ഘട്ടമായാണ് ജാർഖണ്ഡിൽ വോട്ടെടുപ്പ്. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി മഹാരാഷ്ട്രയിൽ ഇന്ന് പ്രചാരണത്തിനെത്തും. നാഗ്പൂരിലും മുംബൈയിലും തെരഞ്ഞെടുപ്പ് റാലികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ മുതൽ ഈ മാസം 14 വരെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കും. ഈ മാസം 20 ഒറ്റഘട്ടമായാണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. വയനാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സത്യൻ മുഗേരിയുടെ പ്രചാരണ കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി ഈ മാസം 8-9 മൂന്നാംഘട്ട പ്രചാരണം നടത്തും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെത്തും. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണവും ശക്തമായി തുടരുകയാണ്. ഈ മാസം 13 വയനാട് ചേലക്കര മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. പാലക്കാട് വോട്ടെടുപ്പ് ഈ മാസം 20 നടക്കും. ബഹുരാഷ്ട്ര പ്രസക്തമായ തൊഴിലിടമായി മാറാനാണ് ഇന്ത്യയുടെ വിദേശ നയം ലക്ഷ്യമിടുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വിദേശ നയം ഊന്നൽ നൽകുന്ന മൂന്ന് പ്രധാന മേഖലകളിലൊന്നാണ് ഗ്ലോബൽ വർക്ക് പ്ലേസ് എന്ന ആശയമെന്നും അദ്ദേഹം പറഞ്ഞു. ഓസ്ട്രേലിയയിൽ റെയ്സിന അണ്ടർഡൌണിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം.
Indian foreign policy, I would certainly say preparing for a global workplace would be among our top 3 priorities. And it's not easy, partly because we don't know what a global workplace is going to look like. If you are looking at a world of deeper technology applications in our daily lives, that will require a certain human resource to drive it. And the reality of the world is human resources are very uneven.
സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ലോകം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്നും അതിന് ആഗോളതല വിദ്യാഭ്യാസ സമ്പ്രദായം ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും യുഎസ് മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് മുന്നിൽ. 266 ഇലക്ട്രൽ വോട്ടുകൾ നേടി ട്രംപ് ലീഡ് ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസിന് 194 വോട്ടുകളാണ് നേടാനായതെന്നും അമേരിക്കൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. നോർത്തേൺ കരോലിന, കെന്റാക്കി, ഇന്ത്യാന, ഫ്ലോറിഡ എന്നിവിടങ്ങളിലാണ് ട്രംപിന് മേൽക്കൈ. വെമോണ്ട്, ന്യൂ മെക്സിക്കോ, മാസച്യൂസെറ്റ്, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലാണ് കമലാ ഹാരിസ് മുന്നിട്ട് നിൽക്കുന്നത്. 538 ഇലക്ട്രൽ വോട്ടിൽ 270 വോട്ടുകളാണ് വിജയിക്കാൻ ആവശ്യം. കാസർഗോഡ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ടത്തിനിടെ പടക്കശേഖരത്തിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട 4 ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപ വീതം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. ഷൊർണൂർ റെയിൽവേ പാലത്തിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ ട്രെയിൻ തട്ടി മരണപ്പെട്ട തമിഴ്നാട് സേലം സ്വദേശികളുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപ വീതം അനുവദിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ജമ്മുകശ്മീർ നിയമസഭ ഇന്ന് പാസാക്കി. ഉപമുഖ്യമന്ത്രി സുരീന്ദർ കുമാർ ചൌധരിയാണ് പ്രമേയം കൊണ്ടുവന്നത്. ജമ്മുകശ്മീരിന്റെ സംസ്കാരവും സ്വത്വവും കാത്തുസൂക്ഷിക്കുന്നതിന് പ്രത്യേക പദവി ആവശ്യമാണെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് പ്രമേയം നിയമസഭ പാസാക്കിയത്. നിതി ആയോഗ് സംഘടിപ്പിക്കുന്ന 15 ദിവസത്തെ ജൽ ഉത്സവിന് ഇന്ന് തുടക്കം. ജലവിനിയോഗം, സംരക്ഷണം, സുസ്ഥിരത എന്നിവയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. തെരഞ്ഞെടുക്കപ്പെട്ട 20 ജില്ലകളെയും ബ്ലോക്കുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മാസം 24 വരെയാണ് ജൽ ഉത്സവ് സംഘടിപ്പിക്കുന്നത്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ ഭീകരരും സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടലുണ്ടായതായി റിപ്പോർട്ട്. ലോലാബ് മേഖലയിലെ വനത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെയായിരുന്നു ഏറ്റുമുട്ടൽ. പ്രദേശം സേനയും ജമ്മു പോലീസും ഉൾപ്പെട്ട സംഘം ഇന്നലെ വൈകുന്നേരത്തോടെ വളഞ്ഞിരുന്നു. ജമ്മുകശ്മീരിലെ ബന്ദിപോര ജില്ലയിലെ വനമേഖലയിലും സുരക്ഷാസേന ഒരു ഭീകരനെ വധിച്ചിരുന്നു. സുരക്ഷാസേനയും പോലീസും CRPFും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് സൈന്യം അറിയിച്ചു. ആഗോള സൌരോർജ്ജക്ഷമത കഴിഞ്ഞ 23 വർഷത്തിനിടെ വലിയ രീതിയിൽ വളർച്ച കൈവരിച്ചതായി വേൾഡ് സോളാർ മാർക്കറ്റ് റിപ്പോർട്ട്. 2000 1.22 GW ആയിരുന്ന സൌരോർജ്ജക്ഷമത 2023 418 GW ആയി വർദ്ധിച്ചതായി അന്താരാഷ്ട്ര സൌരസഖ്യത്തിന്റെ ന്യൂഡൽഹിയിൽ നടന്ന 7th സമ്മേളനത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആഗോള സൌരവളർച്ച, നിക്ഷേപ പ്രവണതകൾ, സാങ്കേതിക പുരോഗതി, ആഫ്രിക്കയുടെ ഹരിത സാധ്യതകൾ എന്നിവയിലാണ് റിപ്പോർട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ നടപ്പാക്കിയ PM സൂര്യഘർ പദ്ധതിയിൽ ലോകരാഷ്ട്രങ്ങൾ വളരെയേറെ താൽപര്യം പ്രകടിപ്പിക്കുന്നതായും അന്താരാഷ്ട്ര സൌരസഖ്യത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോ അജയ് പറഞ്ഞു.
भारत ने लॉन्च की गई रूफटॉप सोलर स्कीम, जिसको कि प्रधानमंत्री सूर्य घर मुफ्त बिजली योजना बोला जाता है, उसके अंतर्गत हम कुल मिला के 1 करोड़ लोगों को रजिस्टर करना चाहते हैं, जिसमें ऑलरेडी 1.2 मिलियन रजिस्ट्रेशन हो चुके हैं. ये प्रधानमंत्री के नेतृत्व में एक बहुत ही सफल योजना है.
പ്രശസ്ത ഗായിക ശാരദ സിൻഹയുടെ സംസ്കാരം ബീഹാറിലെ പാട്നയിൽ നാളെ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. ഗംഗാനദിക്കരയിലെ ഗുലാബിഘട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ശാരദ സിൻഹയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി കേന്ദ്രമന്ത്രി JP Nadda നാളെ ബീഹാറിലെത്തും. ഭോജ്പുരി, മൈഥിലി ഭാഷകളിലെ നാടോടി ഗാനങ്ങളിലൂടെ പ്രശസ്തയായ ശാരദ സിൻഹയ്ക്ക് രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ബീഹാർ കോകില എന്നറിയപ്പെട്ട ശാരദ സിൻഹയുടെ വിയോഗത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കൊച്ചിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയക്കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം ജില്ല. 529 ഗെയിംസ് ഇനങ്ങളിലെ 285 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 702 പോയിന്റുകളാണ് തിരുവനന്തപുരം നേടിയത്. 381 പോയിന്റോടെ തൃശൂർ രണ്ടാം സ്ഥാനത്തും 357 പോയിന്റോടെ കണ്ണൂർ മൂന്നാം സ്ഥാനത്തുമാണ്. തിരുവനന്തപുരം സെയിന്റ് ജോസഫ് സ്കൂളും വട്ടിയൂർക്കാവ് ഗവൺമെന്റ് VHSSഉം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് HSSഉമാണ് ഗെയിംസ് വിഭാഗത്തിൽ മുന്നിലുള്ളത്. അക്വാട്ടിക്സ് മത്സര ഇനങ്ങളിലും 138 പോയിന്റുകളോടെ തിരുവനന്തപുരം ജില്ല ഒന്നാമതാണ്. ആതിഥേയരായ എറണാകുളം രണ്ടാമതും കോട്ടയം മൂന്നാമതുമാണ്. സവിശേഷ പരിഗണന അർഹിക്കുന്നവരുടെ വിഭാഗത്തിലും തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവ ഇന്ന് പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഗോവയിലെ ഫത്തോദ സ്റ്റേഡിയത്തിലാണ് മത്സരം. കാനഡയിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിനെതിരെ പ്രതിഷേധവുമായി രാജ്യത്തെ ഇന്ത്യൻ സമൂഹം. 1000+ ഇന്ത്യക്കാർ ഗ്രേറ്റർ ടൊറന്റോയിൽ ഇന്നലെ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. റോഡ് ഉപരോധിച്ച സംഘം വിഘടനവാദ സംഘടനകളുടെ ആക്രമണങ്ങളെ അപലപിച്ചു. പ്രതിഷേധക്കാരെ നീക്കുന്നതിനായി പ്രദേശത്ത് സായുധ പോലീസിനെ വിന്യസിച്ചിരുന്നു. ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനെ പിരിച്ചുവിട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പ്രതിരോധമന്ത്രിയോടുള്ള വിശ്വാസം നഷ്ടമായതാണ് കാരണമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതിരോധമന്ത്രിയായി ചുമതലയേൽക്കും. US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള തീരുമാനത്തിന് അതീവ പ്രാധാന്യമാണുള്ളത്. ഗാസ ലെബനോൺ സംഘർഷങ്ങളും ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യാക്രമണ സാധ്യതകളും നടപടിയുടെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. പ്രതിരോധമന്ത്രിയെ പിരിച്ചുവിട്ട തീരുമാനം ഇസ്രായേലിലുടനീളം പ്രതിഷേധമുയർത്തിയിരിക്കുകയാണ്. ഛാട്ട് പൂജയോടനുബന്ധിച്ച് ഡൽഹിയിൽ നിന്ന് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്ക് 25 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നു. ഈ മാസം 30 7000 പ്രത്യേക ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഝാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ബഹുരാഷ്ട്ര പ്രസക്തമായ തൊഴിലിടമായി മാറാനാണ് ഇന്ത്യയുടെ വിദേശനയം ലക്ഷ്യമിടുന്നതെന്ന് വിദേശകാര്യമന്ത്രി SJ ശങ്കർ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും US മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് മുന്നേറ്റം. കാസർഗോഡ് വെടിക്കെട്ട് അപകടത്തിലും ഷൊർണൂർ റെയിൽവേ അപകടത്തിലും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. കൊച്ചിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയക്കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം ജില്ല. ISL ഫുട്ബോളിൽ FC ഗോവ ഇന്ന് പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.